പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശാമുവേൽ മാത്തൻ, അതുപോലെ തന്നെ എനിക്ക് മുൻപിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നന്നായി ക്ലാസ് എടുത്ത കർത്താവിൻ്റെ ദാസൻ എബ്രഹാം പോൾ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ മോസസ്, ഈ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം പറയുന്നു. ഞാൻ 1.5 മാസത്തോളമായി നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുവാനിടയായത്. എന്നാൽ ഇന്നാണ് ഒരു പെന്തക്കോസ് മോഡലിലുള്ള ഒരു ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ടിടയായി തീർന്നത്. ഇവിടെ ഞാനധികം ആരാധനയ്ക്ക് പോകുവാനായിട്ട് പറ്റിയില്ല. ഹാലിഫാക്സിൽ മലയാളം സർവീസ് ഇല്ല. അതുകൊണ്ട് ഇവിടെ വന്ന കഴിഞ്ഞ ആഴ്ച ഒരു ആരാധനയ്ക്ക് പോയി. അവിടെ തീരെ ആളില്ലായിരുന്നു. എല്ലാവരും ക്യാമ്പിന് ഉള്ള ആരാധനയ്ക്ക് പോയത് കൊണ്ട്. എന്നാൽ നാട്ടിലെ ഒരു ആരാധനയുടെ സന്തോഷം വന്നതിന് ശേഷം ഇവിടെ അനുഭവിപ്പാനായിട്ടിടയായിത്തീർന്നു. കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്യാമ്പിൽ വെച്ച് കണ്ടു. എന്നാൽ എനിക്ക് അങ്ങനെ ആരോടും ഒന്നും ചോദിക്കുന്നൊരു രീതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പ്രോഗ്രാം തരാമെന്നൊന്നും ചോദിച്ചില്ല. സ്തോത്രം. എങ്കിലും എന്നാൽ ഇവിടെ വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പിന്നി ബ്രദറിൻ്റെ വീട്ടിലാണ് ഞാൻ ഈ ദിവസങ്ങളിൽ താമസിച്ചത്. ആശ സിസ്റ്റർ അവർ നന്നായി ഞങ്ങളെ സൽക്കരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. അവരോടുള്ള പ്രത്യേകമായ നന്ദിയും വന്ദനവും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. എനിക്ക് പരിചയമുള്ള ചില പ്രിയപ്പെട്ടവർ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇരുന്ന സഭകളുടെ അടുക്കി ഒക്കെ ഉള്ളവരാണെന്ന് അറിയുവാനിടയായിത്തീർന്നു. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വാത്സല്യ ബിനു ബ്രദർ ഇവിടെയുണ്ട്. ഞാൻ ക്യാമ്പിന് പരിചയപ്പെട്ടതാണ്. അതുപോലെ മോനച്ചൻ ബ്രദറുണ്ട്. എല്ലാവർക്കായിട്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ഇന്ന് ആ പകലിൽ ദൈവമേ അനുഗ്രഹിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, അങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നു. 16-ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിൽ ചേർന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ 18-ാമത്തെ വയസ്സിൽ ഒരു സഭയുടെ ശുശ്രൂഷകനാകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കഴിഞ്ഞ 41 വർഷക്കാലം കർത്താവിൻ്റെ മഹത്വമുള്ള വേല വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ ചെയ്യുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തി. അതോർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സഹധർമ്മിണി പൊന്നമ്മ മാത്യു എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഒരു വിദേശ യാത്ര ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ നന്മകൾക്കായിട്ടും ഞാൻ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഹാലിഫാക്സിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥന പ്രത്യേക അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം അല്പം പറഞ്ഞിട്ട് ദൈവദിനത്തിലേക്ക് പ്രവേശിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. സംഘത്തിനക്കാരൻ ഇങ്ങനെ പറയുന്നു, യഹോവ വാഴുന്നു, ജാതികൾ വിറക്കട്ടെ. വാഴുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മളെല്ലാവരും ഇവിടെ വന്ന ഈ ആരാധനയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, വാഴുന്നൊരു ദൈവം ഉള്ളത് കൊണ്ട്. റിസലോ. സ്തോത്രം. നമ്മളെ വാഴുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ, അതിൻ്റെ വെല്ലുവിളികൾ, അതിൻ്റെ നടുവിൽ സ്തോത്രം, നമ്മെ വാഴുന്ന ശക്തികളുടെ മേൽ ജയം തന്ന് നടത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞാൻ ചെങ്ങന്നൂരാണ് വിവാഹാനന്തരം ഇരുന്നത്. അതിന് മുമ്പ് 4 ചർച്ചകളിലിരുന്നു. അതിനുശേഷം കുറ്റപ്പുഴയിൽ 11 വർഷക്കാലം കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ അവിടെ വെച്ച് 63 പേരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനുശേഷം ഞാൻ ചാത്തങ്കരിലായിരുന്നു, അതിനുശേഷം തോട്ടഭാഗത്തായിരുന്നു, അതിനുശേഷം റാന്നി ചത്തോങ്കര ചർച്ചിലായിരുന്നു. അവിടെ 6 വർഷക്കാലം കർത്താവിൻ്റെ മുഖത്തുമുള്ള വേല ചെയ്തു. അതിനുശേഷം മെഴുവേലിയിൽ 6 വർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്തു. അതിനുശേഷം കൂടുതലിരിക്കുമ്പോൾ വീണ്ടും അസുഖമുണ്ടായിട്ട് ഈ 1 വർഷക്കാലം ഞാൻ ലീവിലാണ്. സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ, 2007 അന്ന് ഞാൻ റാന്നിയിലാണ്, ചത്തോങ്കര സഭയുടെ ശുശ്രൂഷകനാണ്. പെട്ടെന്നൊരു ദിവസം ഹൈ ടെമ്പറേച്ചർ എൻ്റെ ശരീരത്തിൽ വന്നു, ശരീരത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. സഭയിൽ ഒരു നീണ്ട ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്ന അവസരമാണ്. എന്നാൽ ഞാൻ സമയത്തിൻ്റെ പരിധി കൊണ്ട് അത് ചുരുക്കി പറയുന്നു, അത് പല സിംറ്റംസ് ഉണ്ടായി. ലാസ്റ്റിൽ ഫാസ്റ്റിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് ബ്ലഡ് ക്യാൻസറാണെന്ന് നമ്മുടെ ജോളി ഡോക്ടർ മുത്തൂറ്റ് കോഴഞ്ചേരി സ്ഥിരീകരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ രാവിലെ ഒന്നുകിൽ ട്രിവാൻഡ്രം RCC അല്ലെങ്കിൽ എറണാകുളം ലൈക് ഷോറിൽ നീ അഡ്മിറ്റാകണം എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഞാൻ എൻ്റെ മദർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്നരും എൻ്റെ സിസ്റ്റർ മരിച്ച് മോർച്ചറിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവിടെ അടക്കം തിങ്കളാഴ്ച നടക്കണം. ശനിയാഴ്ചയാണ് ഈ വിവരം അറിയുന്നത്. ഞായറാഴ്ച ഡോക്ടർ എന്നെ വീണ്ടും വിളിച്ചു, നിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തി, നിനക്ക് ഇനി അസുഖമാണ്, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം RCCയിലേക്ക് പോയി. എൻ്റെ വൈഫിനോട് പറഞ്ഞില്ല, സഭാ സെക്രട്ടറി സഭയിലെ 2 പേരോട് പറഞ്ഞു, ഡിസ്ട്രിക്ട് പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ ആങ്ങളിയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ ട്രിവാൻഡ്രം RCCയിൽ ചേർന്നു. അവിടെ ചെന്ന ശേഷമാണ് വൈഫ് അത് അറിയുവാനായിട്ടിടയായി തീർന്നത്. ഡോക്ടറിനെ നോക്കി, ട്രിവാൻഡ്രം RCCയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീജിത് സാറാണ് നോക്കിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല, എന്നെ കൊണ്ടുപോയവരോട് പറഞ്ഞു, 4 ദിവസം ഇവൻ ജീവിച്ചിരിക്കത്തുള്ളൂ, ക്യാൻസർ ശരീരത്തിൽ 75% ബാധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ വിട്ടു, ഞങ്ങളൊരു റൂമെടുത്ത് വെളിയിൽ താമസിച്ചു. അന്ന് രാത്രിയിൽ എനിക്ക് അസുഖം വളരെ ശക്തമായിട്ട് കൂടി. അങ്ങനെ എമർജൻസി ആയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ്റെ ശരീരത്തിൽ മരുന്ന് പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ രാത്രിയും പകലും അറിയാതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. 3-ാമത്തെ ദിവസം ദൈവം എൻ്റെ നാവിലൊരു പാട്ട് തന്നു. അത് ഞാൻ ബെഡിൽ കിടന്ന് പാടി, പക്ഷെ അത് എഴുതാൻ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിൽ ബൈബിളില്ല, പെന്നില്ല, ഡയറിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അത് എഴുതാനായിട്ട് പറ്റിയില്ല. ഞാൻ ഭാരപ്പെട്ട് വീണ്ടും കിടന്നു. പിറ്റേ ദിവസം വീണ്ടും എൻ്റെ നാവിൽ ദൈവം രാവിലെ സമയത്തൊരു പാട്ട് തന്നു. ഞാൻ ആ പാട്ട് അതുകൊണ്ട് തലേദിവസം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഡയറി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ പാടുകയും എഴുതുകയും കൂടി ചെയ്തു. ആ പാട്ട് ഇങ്ങനെയാണ്. ഞാൻ നാട്ടിൽ ഈ AC ഒന്നും ഇല്ലല്ലോ, നമ്മൾ കിടക്കുന്ന വീട്ടിലൊക്കെ AC ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഇച്ചിരി കഫക്കെട്ടുള്ളത് കൊണ്ട് ഇച്ചിരി പ്രയാസമുണ്ട്. എങ്കിലും ഞാൻ പാടാൻ ശ്രമിക്കാം. അഭിഷേകത്താൽ നിറഞ്ഞിടാം, ആത്മശക്തി പ്രാപിക്കാം, ദൈവകൃപ വ്യാപരിക്കട്ടെ, തീനാവു വെളിപ്പെടട്ടെ, ഇപ്പോൾ തീനാവു വെളിപ്പെടട്ടെ, നിന്നെ വാഴും ശക്തികൾ ജയിക്കയില്ല, ഇനി ശത്രുവിൻ്റെ തീയമ്പുകൾ ഫലിക്കയില്ല, ശത്രുവിൻ്റെ കോട്ടകളെ തകർത്തുകൊണ്ട് യേശുവിൻ നാമത്താൽ നാം മുന്നേറിടാം, ശത്രുവിൻ്റെ കോട്ടകളെ തകർത്തുകൊണ്ട് യേശുവിൻ നാമത്താൽ നാം മുന്നേറിടാം, അഭിഷേകത്താൽ നിറഞ്ഞിടാം, ആത്മശക്തി പ്രാപിക്കാം, ദൈവകൃപ വ്യാപരിക്കട്ടെ, തീനാവു വെളിപ്പെടട്ടെ, ഇപ്പോൾ തീനാവു വെളിപ്പെടട്ടെ. ഇത്രയോളം നമുക്ക് ചേർന്ന് പാടാം. അഭിഷേകത്താൽ നിറഞ്ഞിടാം, ആത്മശക്തി പ്രാപിക്കാം, ദൈവകൃപ വ്യാപരിക്കട്ടെ, ഇപ്പോൾ തീനാവ് വെളിപ്പെടട്ടെ. അത്രയും നമുക്കൊന്ന് പാടാം. അഭിഷേകത്താൽ നിറഞ്ഞിടാം, ആത്മശക്തി പ്രാപിക്കാം, ദൈവകൃപ വ്യാപരിക്കട്ടെ, തീനാവു വെളിപ്പെടട്ടെ, ഇപ്പോൾ തീനാവു വെളിപ്പെടട്ടെ. അഭിഷേകത്താൽ നിറഞ്ഞിടാം, ആത്മശക്തി പ്രാപിക്കാം, ദൈവകൃപ വ്യാപരിക്കട്ടെ, തീനാവു വെളിപ്പെടട്ടെ, ഇപ്പോൾ തീനാവു വെളിപ്പെടട്ടെ. അന്ന് ഡോക്ടർ വന്നു, അദ്ദേഹം എന്നെ റോബിൻസന് വന്നതിനെ പരിശോധിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിലും ദോഷം സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് മുതൽ ഞാൻ മെഡിസിൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് മുതൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. 12 x 36 കീമോയാണ് അവിടെ വെച്ചെടുത്തത്. അതിനുശേഷം 7.5 മാസം അവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് റാന്നിക്ക് പോയി. അവിടെ വീണ്ടും 3.5 വർഷക്കാലം കൂടെ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ ദൈവമായ കർത്താവിനേക്ക് ഭാഗ്യം തന്നു. അതിനുശേഷം 11 വർഷക്കാലം വ്യത്യസ്ത ഇടങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവമായ കർത്താവ് എന്നെ പ്രാപ്തനാക്കി. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവ് ഇന്നും ശക്തനാണ്. നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അവൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. അവൻ്റെ ചെവി ഇന്നും മന്ദമായി പോയിട്ടില്ല. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്ന ഒരു വല്ലഭനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനേക ദൈവമക്കൾ അനേക ഇടങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആ ട്രീറ്റ്മെൻ്റ് അവസാനിക്കുന്നതിന് മുമ്പ് 5 പാട്ടുകൾ എഴുതുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതൊന്നും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല. 20 ചർച്ചകളിലൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കാസറ്റിലാക്കി അത് ഇറക്കണമെന്ന്. ദൈവം കൃപ ചെയ്താൽ അതിന് എനിക്ക് താല്പര്യമുണ്ട്. സ്തോത്രം, ദൈവത്തിൻ്റെ വിശ്വസതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞാൻ ഒത്തിരി ഭാരപ്പെട്ട സമയത്ത് എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ജോഫിനാണ് ഇവിടെ വന്നത്. എങ്ങനെയോ ദൈവം അവനെ ഇവിടെ അയച്ചു. എല്ലാം ഒരു ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ മതി. 2 പെൺമക്കൾ അവൻ്റെ ഇളയതുണ്ട്, അവർ നാട്ടിലുണ്ട്. സ്തോത്രം. ഇളയ മോള് BCOM പഠിക്കുന്നു, മറ്റേ മോൾ പഠിത്തം കഴിഞ്ഞതിൽ അവരുടെ അവർ നാട്ടിലായിരിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് ഒരു 2.5-3 മാസം ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. 1 മാസം കൂടെ കഴിഞ്ഞ് പോകുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ 2-ാമത് എഴുതിയൊരു പാട്ടുണ്ട്, എൻ്റെ പശ്ചാത്തലമൊന്നും പറയുന്നില്ല. നീ അറിയാതെ നീ ചോദിക്കാതെ നിനക്കായി കരുതുന്നവൻ നിന്നാവശ്യങ്ങൾ നന്നായറിഞ്ഞ് നിനക്കായി ഒരുക്കുന്നവൻ മരുഭൂമിയിൽ മനവർഷിപ്പിച്ചോ പാറയിൽ ജീവജലം കരുതിയവൻ മാറായെ മധുരമാക്കി തീർത്തവനാം എന്നേശുയെ ഭൂവിൽ നടത്തിയിടുമേ. നീ അറിയാതെ നീ ചോദിക്കാതെ നിനക്കായി കരുതുന്നവൻ നിന്നാവശ്യങ്ങൾ നന്നായി അറിഞ്ഞ് നിനക്കായി ഒരുക്കുന്നവൻ. അതിന് 4 സ്റ്റാൻസയുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. എൻ്റെ മുൻപിൽ സമയം വളരെ പരിമിതമാണ്. നമ്മുടെ അല്പസമയത്തെ ചിന്തിക്കായിട്ട് ഞാൻ 1-2 വേദഭാഗങ്ങൾ വായിച്ചു. വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവ് ലക്ഷ്യരണപ്പെടുന്നു. 97-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ അവിടെ വായിക്കുന്നു. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ. സ്തോത്രം. 96-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മിങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയട്ടെ. സ്തോത്രം. 99-ാം യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. സ്തോത്രം. ലോകത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, വാഴുന്ന 2 ശക്തികളുണ്ട്. സ്തോത്രം. നിന്നെ വാഴും ശക്തികൾ ജയിക്കുകയില്ല. അന്ന് എന്നെ വാഴുന്നൊരു ശക്തി ഉണ്ടായിരുന്നു. എന്നെ വാഴുന്ന ദൈവശക്തിയാണെങ്കിലും അതിന് മീതെ ആ അന്ധകാര ശക്തി ജയിച്ചു കയറി. ഇന്ന് പകൽക്കാരൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തോണം, നമ്മളെ വാഴുന്ന ശക്തി ഏത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫ്രൈസലോ സ്തോത്രം. അത് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മെ വാഴുന്ന ശക്തിയെ ജയിക്കാനായി പറ്റുകയുള്ളൂ. നിന്നെ വാഴും ശക്തികൾ ജയിക്കയില്ല. ഇനി ശത്രുവിൻ തീയമ്പുകൾ ഫലിക്കയില്ല. അതിൽ എങ്കിൽ എന്ത് ചെയ്യണം? ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നീ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. പെന്തക്കോസ്താണെന്ന് നേരിൽ പേരിൽ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നേരിൽ പെന്തക്കോസ്ത് ആണെങ്കിൽ മാത്രമേ സ്തോത്ര ചിലതിനെ തകർക്കാൻ നിന്നെ കൊണ്ട് സാധ്യമായി തീരത്തുള്ളൂ. ഹലോ, ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇവിടെ ഈ മലയാളം പാട്ട് പാടി സങ്കീർത്തനം വായിച്ച് കഴിഞ്ഞ് സ്തോത്രം ഇവിടെ അന്തരീക്ഷ മാറിയത് ഇവിടെ വാഴുന്ന ശക്തിയെത്താൻ ശാസിക്കുന്നത് ഞാൻ കണ്ടു. ഹലോ, അവരാണ് ഇവിടെ അന്തരീക്ഷം ഉണ്ടായത്, ആത്മീയ അന്തരീക്ഷമുണ്ടായത്. ഈ അന്തരീക്ഷത്തിൽ മൂടുപടമിട്ട് മറകളിട്ട് പോരാടി നിൽക്കുന്ന സകല അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെയും സകല വെല്ലുവിളികളെയും അധികാരമുള്ള അഭിഷക്തൻ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ദൈവാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വീട്ടിൽ സ്തോത്രം നീ ആരാധിച്ചു വന്ന് ഇവിടെ ഇരുന്നാൽ ഇവിടെ തീ കത്തുവാനിടയായി തീരും. പ്രൈസ്തല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവപാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ വാഴുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, നിന്നെ വെല്ലുവിളിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളെ കണ്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നീ പറയണം, എന്നെ വാഴുന്ന ശക്തി ജയിക്കയില്ല, എന്റെ കുടുംബത്തെ വാഴുന്ന ശക്തി ജയിക്കയില്ല. അതിനെ തകർക്കുവാനുള്ള, അതിനെ ജയിക്കുവാനുള്ള, അതിനെ വെല്ലുന്ന ഒരഭിഷേകത്തിന്റെ ശക്തിയാണ് നാം പ്രാപിക്കേണ്ടത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരികയില്ല. അപ്പോൾ നീ പറയണം, യഹോവ വാഴുന്നു. എന്തിനാ നീ പറയുന്നത്? നീ പറയണമെങ്കിൽ നീ അറിയണം യഹോവ വാഴുന്നെന്ന്. യഹോവ വാഴുന്നു എന്ന് അറിയാത്തവൻ എങ്ങനെ യഹോവ വാഴുന്നെന്ന് പറയാനൊക്കുന്നത്? നീ പറയുമ്പോഴാണ് ജാതികൾ വിറയ്ക്കുന്നത്. ഇന്ന് പകൽക്കാലം നിന്നെ വെല്ലുവിളിക്കുന്ന ആമിൻ പ്രതിസന്ധികളെ നോക്കി, അന്ധകാര ശക്തിയെ നോക്കി നീ പറ, യഹോവ വാഴുന്നു. ഹലോ, നിന്റെ അവകാശത്തിന്റെ മേൽ, നിന്റെ ശരീരത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ സഭയുടെ മേൽ യഹോവ വാഴുന്നെന്ന്, നിന്റെ തലമുറയുടെ മേൽ യഹോവ വാഴുന്നെന്ന് ഇന്ന് പകൽ പറയുവാൻ നീ തയ്യാറാകണം. പ്രൈസല്ലോ. അത് മനസ്സിൽ പറഞ്ഞാൽ പോരാ, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തി ഉളവാക്കിയ സർവശക്തന്റെ വാക്കിന്റെ പിന്നിൽ അവൻ പ്രവർത്തി വെളിപ്പെട്ടെങ്കിൽ വിശ്വാസത്തോടെ അഭിഷേകം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച, ആത്മനിയോഗമുള്ള, ആത്മശക്തിയുള്ള നീ കൽപ്പി ുമ്പോൾ നീ പറയുമ്പോൾ അത് സംഭവിക്കുവാൻ ഇടയായി തീരും. പ്രൈസല്ലോ. പ്രമാണം വിട്ട് വാഴാൻ ആഗ്രഹിച്ചാൽ വീഴും. അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ വാഴാൻ കഴിയണമെങ്കിൽ സ്തോത്രം എന്ത് ചെയ്യണം? ദൈവിക പ്രമാണത്തിൽ നിൽക്കണം. ഇവിടെ പല അവിയൽ സഭകൾ ഉണ്ട്, ഫ്രൈസലോ. എന്നാൽ പ്രമാണത്തിൽ നിൽക്കുന്നതായ തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വല്ലഭനായ ദൈവമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ പറയാതെ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. യഹോവ ദുഷ്ടന്റെ വടിയും വാഴുന്നവന്റെ ചെങ്കോലും ഓടിച്ചു കളയും. ഇന്ന് പകൽക്കാലം നിന്നെ വാഴുന്ന ദുഷ്ടന്റെ വടിയെ നോക്കി, അവന്റെ അധികാരത്തിന്റെ ചെങ്കോലിനെ നോക്കി നീ പറയണം, എന്റെ ദൈവത്താൽ ഞാനതിനെ ഓടിച്ചു കളയും. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഉയർന്നു നിൽക്കുന്ന നിന്റെ ആരാധനയുടെ മേൽ, നിന്റെ ആത്മീയ
ജീവിതത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ ജോലിയുടെ മേൽ, നിന്റെ ഭാവിയുടെ മേൽ ഉയർന്നു നിൽക്കുന്ന ചില ചെങ്കോലുകളെ നോക്കിക്കൊണ്ട് നീ പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ഒടിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ചിലതിനെ തകർക്കുവാൻ, ചിലതിനെ പണിയുവാൻ, ചിലതിനെ ഒടിക്കുവാൻ ഒരു ദൈവത്തിന്റെ അഭിഷേകം ഇന്നു പകൽ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ഈ പകൽ ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്നെ ജയത്തോടെ നടത്താൻ ഈ കർത്താവ് ആമേൻ സർവശക്തനായ ദൈവമാണ്. അതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവ് എന്താ ചെയ്തത്? അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയം കൊണ്ടാടുവാനിടയായി. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ മുൻപിൽ അവൻ സകലത്തെയും ജയിക്കുകയായിരുന്നു. ക്രൂശിലെ മരണം അവൻ തളരുകയല്ലായിരുന്നു, അവൻ ചെറുതല്ല ആകുകയല്ലായിരുന്നു. അവനെ കുറിച്ച് പറയുന്നു, ദൈവമോ അവൻ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം അവന് നൽകുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ആ കാൽവറി ക്രൂശിലാണ് നിന്റെ ജയം. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, അവന്റെ ക്രൂശിലെ മരണത്താൽ അവൻ ശത്രുവിന്റെ തലയെ തകർക്കുകയായിരുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ നിറവേറപ്പെടുക ആയിരുന്നു എന്നുള്ള കാര്യം നീ മറക്കരുത്. ലാസർ മരിച്ചു, അവിടേക്ക് യേശു കടന്നു ചെന്നത് നാലാമത്തെ ദിവസമാണ്. നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ മാർത്തയും മറിയയും ഉണ്ടായിരുന്നു. മറിയ പറഞ്ഞ മാർത്ത പറഞ്ഞൊരു കാര്യമുണ്ട്, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ. എന്നാൽ യേശു അവളുടെ അവിശ്വാസത്തെ ശാസിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൻ്റെ വാക്കുകൾ നാം ഉപയോഗിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ, കാണുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യും. അതോർത്ത് ഞാൻ ഈ പകലിൽ ദൈവത്തെ വാഴ്ത്തുകയും സർവശക്തനായ ദൈവത്തെ ആമേൻ സ്തുതിക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സർവശക്തൻ എന്താ ചെയ്തത്? പുഴുവിനോട് കൽപ്പിച്ചു, എന്റെ ദാസനായ ലാസറിനെ തുടരുത്. ഇന്ന് പകൽക്കാലം ആമേൻ. പുഴു നാല് ദിവസമായി അരിക്കേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ സ്വർഗം പുഴുവിനോട് കൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം നമുക്കറിയാമല്ലോ, ഒരാവണക്കിനെ കുത്തിക്കളയാൻ ഒരു പുഴുവിനോട് ദൈവം കൽപ്പിച്ചു. കർത്താവ് കൽപ്പിച്ചാൽ ആമീൻ പലതും സംഭവിക്കാം. അതുകൊണ്ട് പുഴുവിനോട് സ്വർഗം പറഞ്ഞു, ഏ എന്റെ ദാസൻ ലാസറിനെ, അല്ലയോ പുഴുവേ, നിനക്ക് തൊടുവാൻ നിനക്ക് വാഴുവാൻ അവകാശമില്ല. ഇന്ന് പകൽക്കാലം യാദൃച്ഛികമായിട്ടല്ല സംഭവിക്കുന്നത്, ആമീൻ യാദൃച്ഛികമായി നടക്കേണ്ടതാണ് അവനെ പുഴു അരിക്കണമെന്നുള്ളത്. പക്ഷേ ദൈവം ആ പുഴുക്കളോട് കൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം കൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ്, കൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. ഇന്ന് ഞാൻ നീറുന്ന വിഷയത്തിൽ, ഭാരപ്പെടുന്ന വിഷയത്തിൽ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നിന്ദയിൽ, ഇന്ന് ഞാൻ കടന്നു പോകുന്നതായ രോഗത്തിൽ, സ്തോത്രം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ആമീൻ കൽപ്പിക്കുവാൻ ശക്തനായ ദൈവമാണെന്ന് ആമീൻ നീ വിശ്വസിച്ചാൽ. 29:27-28 വാക്യങ്ങൾ. ഞാൻ തന്നെ വായിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ വാണകാലം 40 സംവത്സരമായിരുന്നു. അവൻ 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരുശലേമിലും വാണു. അവൻ നന്ന വയസ്സ് എന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. സ്തോത്രം. ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ്. ഞാനത് വിശദീകരിക്കുന്നതിന് എന്നുമ്പിൽ സമയമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ദാവീദേ, കുന്തം കൊണ്ട് നിന്നെ തകർക്കാൻ ശൗല് നോക്കി, പക്ഷേ കുന്തം ഭിത്തിയിൽ തറച്ചു, അവൻ രക്ഷപ്പെട്ടു. സ്തോത്രം. മീഗൾ അവനെതിരായി. സ്തോത്രം. ഗോലിയാത്ത് അവനെ വെല്ലുവിളിച്ചു. അവൻ്റെ അപ്പനും അമ്മയും അവനെ മറന്നു. പക്ഷെ അവനൊരു സാക്ഷ്യമുണ്ട്, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും യഹോവ
എന്നെ വിചാരിക്കുന്നു. വീട്ടിലെല്ലാവരും തള്ളപ്പെട്ട് വീട്ടിൽ വലിയ ആഘോഷം നടക്കുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആ ആഘോഷത്തിൻ്റെ നടുവിലേക്ക് ദാവീദിനെ വിളിച്ച് വരുത്തുവാനിടയായി. ഇന്ന് പകലിൽ ഒരു കാര്യം നീ മറന്നു പോകരുത്. സ്തോത്രം, അവൻ്റെ ആയുസ്സിനെ ചെറുതാക്കുവാൻ അവൻ്റെ മേൽ വാണൊരു ശക്തിയുണ്ട്. പക്ഷെ സ്വർഗം അവൻ്റെ ആയുസ് തികഞ്ഞവനായി, അവൻ നന്നാ വയസ്സ് ചെന്നവനായി. സ്തോത്രം, മരിക്കത്തക്കവണ്ണം ധനവും മാനവും തികഞ്ഞവൻ ആകത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നീ ദൈവത്തെ അക്ഷയമായി സ്നേഹിച്ചാൽ, അക്ഷയമായി സേവിച്ചാൽ ഒരു കാര്യം മറന്നു പോകരുത്, ഒരിക്കലും ജയിക്കത്തില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ നിനക്ക്, എന്നെ വാഴുന്ന ശക്തി ജയിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ജയിക്കും, ഞാനതിൻ്റെ മേൽ ജയഘോഷിക്കും എന്ന് നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഞാൻ സേവിക്കുന്ന ദൈവം മതിയായ ദൈവമാകയാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം, നിന്റെ ബിസിനസ്സായിരിക്കാം, നിന്റെ ജോലിയായിരിക്കാം, നിന്റെ കൂട്ടാളിയുടെ വിഷയമായിരിക്കാം, നിന്നെ അലട്ടുന്ന രോഗമന്ദിരമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, പ്രതിസന്ധി ആയിരിക്കാം. അതിനെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ നീ പറ, എന്നെ വാഴുന്ന ശക്തി അത് ജയിക്കുകയില്ല. കാൽവരി ക്രൂശിൽ യേശു സകലത്തെയും ജയിക്കുവാനിടയായി തീർന്നു. വൈച്ചുകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയം കൊണ്ടാടിയ യേശുവിൻ്റെ നാമത്തിൽ ആ ജയം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ബലമുള്ളതായ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് അതിനായിട്ട് പരിശുദ്ധാത്മാവിൽ നാനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ എനിക്ക് വീണ്ടും കഴിഞ്ഞ വർഷത്തിൽ അസുഖമുണ്ടാകുവാനിടയായി തീർന്നു. കഴിഞ്ഞ ഒരു ഒരു അതാണ്ട് 6 മാസക്കാലം വീണ്ടും ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്ക് മെഡിസിൻ അവശേഷിച്ചിട്ടില്ല എന്ന്. സ്തോത്രം. എങ്കിലും ആ അസ്വസ്ഥതയുടെ ഇടയിൽ ഇവിടം വരെ വരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. വിസ കിട്ടിയത് കൊണ്ട് ഏതായാലും ഒന്ന് വരാവുന്ന, വാസ്തവത്തിൽ വളരെ ആകുലനായിട്ടാണ് വന്നത്. എന്നാൽ ഇത്രത്തോളം ദിവസങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ഇവിടെ ആയിരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. സ്തോത്രം. നിങ്ങളുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് എവിടെ സമയം ഒരുക്കി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടും എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടും കർത്താവിൻ്റെ ദാസന്മാരോടും പ്രത്യേകമായി നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.